പ്രിയപ്പെട്ടവരെ, ഒരു നാമധേയ കുടുംബത്തിൽ വളരെ നാളുകൾക്ക് ചില നാളുകൾക്ക് മുമ്പ് നാട്ടിൽ കേരളത്തിൽ ജനിച്ചു വളർത്തപ്പെടേണ്ടയായി കത്തോലിക്ക പാരമ്പര്യത്തിൽ വളരെ ഭക്തിയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടേണ്ടയായി. അവിടെ സ്നേഹവും ഭക്തിയുമുള്ള ചുറ്റുപാടിൽ വളരെ റിലീജിയസ് ആയിട്ടുള്ള സെറ്റിങ്ങിൽ വളരുവാനിടയായി. എങ്കിലും കർത്താവിനെ കണ്ടെത്തുവാൻ, പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാൻ വളരെ നാളുകൾക്ക് ശേഷമാണ്, ഈ ദേശത്ത് വന്നതിന് ശേഷമാണ് ഇടയായത്. എനിക്ക്, ഞാൻ വിവാഹിതനാണ്. എനിക്ക് നല്ലൊരു കൂട്ടാളിയെ കർത്താവ് കൂട്ടിത്തന്നു. ആരോഗ്യമുള്ള 3 പെൺകുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം ദാനമായി നൽകി. അതിനെല്ലാം ദൈവത്തിന് എന്നും കടപ്പെട്ടവനാണ്, നന്ദിയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുടുംബമായിട്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു വരുന്നു, കർത്താവിനെ സേവിച്ചു വരുന്നു. ഒന്നുമായിട്ടില്ല. ശേഷിക്കുന്ന കാലത്തോളം വളരെ ശക്തമായിട്ട് അടുത്ത് വേറെ നിൽക്കുവാൻ ഇടവരണം. അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ, അതിനുവേണ്ടി പ്രയത്നിപ്പാൻ ഒക്കെ ഞങ്ങൾക്ക് കൃപ ആവശ്യമാണ്. ദൈവസഭയുടെ സപ്പോർട്ടും ആവശ്യമാണ്. അതിനായാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിപ്പോൾ ശിക്കാഗോയുടെ പ്രദേശത്താണ്, അവിടെ ചർച്ചിൽ കൂടി വരുന്നു. അതുപോലെ കർത്താവിൻ്റെ വേലയിൽ ഇനി മുതിർന്ന് മുന്നോട്ടും പോകുവാൻ, ശക്തമായിട്ട് നിൽക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ മുമ്പ് സാക്ഷ്യത്തിൽ പറഞ്ഞപ്പോൾ, ആരംഭത്തേക്കാൾ നല്ലത് അവസാനമായിരിക്കാൻ ആണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവസാനത്തോളം, ശേഷിക്കുന്ന കാലത്തോളം ഇരിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെ സ്പർശിച്ച 1-2 വചനഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് കൃത്യ അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും അത് ശക്തമായി ഉച്ചത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷോ മലയാളത്തിൽ വായിക്കുകയാണെങ്കിൽ, എന്ന് പറയും, 2 കൊരിന്ത്യൻസ് 13:5. 2 കൊരിന്ത്യൻസ് 13:5. 2 കൊരിന്ത്യൻ 2 കൊരിന്ത്യൻ 13. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവസഭയ്ക്കെഴുതിയൊരു ദൂതാണ്. എന്നെ ഈ വാക്യം സ്പർശിക്കുവാനിടയായത് ഒരു പ്രത്യേകമായ രീതിയിലാണ്. ഞാൻ ദൈവസഭയ്ക്കുള്ളിലാണെങ്കിൽ ഞാൻ എന്നെ തന്നെ വീണ്ടും ശോധന ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതും ടെസ്റ്റിൽ ഫെയിലായോ എന്ന് ശോധന ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ എക്സാമിൻ ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവ് എങ്ങനെയാണ് എക്സാം ചെയ്യുന്നത്? എക്സാം ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കറിയാം, ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1-2 ക്രൈറ്റീരിയ പാസ് 2-3 ക്രൈറ്റീരിയ പാസ്സായി കഴിയുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് പാസ്സായി എന്ന് പറയാറുള്ളത്. അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ എക്സാം സിസ്റ്റമൊക്കെ നമുക്ക് അറിയാവുന്നല്ലോ, അത് പെട്ടെന്ന് നമുക്ക് പരാജയപ്പെട്ടു എന്ന് പറയാം. മിക്കവാറും നല്ല സ്കോർ ഉണ്ടായെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവിനെ പഠിപ്പിച്ച 3 കാര്യങ്ങൾ, ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എങ്കിലും ആ 3 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് ഞാൻ എന്നെ പരിശോധിക്കുന്നത്? ദൈവസഭയ്ക്കുള്ളിൽ വന്നതുകൊണ്ടോ, പ്രാർത്ഥിച്ചതുകൊണ്ടോ, ആരാധിച്ചതുകൊണ്ടോ, കൂട്ടായ്മ കൂടിയതുകൊണ്ടോ മാത്രം ആയോ, അതെല്ലാം ആവശ്യമാണ്. അതൊന്നും അത് വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. എങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം? 3 കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച് കർത്താവ്, 3 കാര്യങ്ങളുണ്ടായിരിക്കും. ആ 3 കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 1, ദൈവവചനത്തോട് എനിക്ക് അദമ്യമായൊരു സ്നേഹമുണ്ടാകണം. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നാണല്ലോ ആദ്യ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് കടന്നുപോയവർ. ഗൾഫ് നാടുകളിലേക്ക് കടന്നുപോയ എഴുത്തും വായനയുമൊന്നും അറിയാത്ത ഒരു 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 ഭാര്യയും അല്പം എഴുത്തും വായനയൊക്കെ പഠിച്ച ഒരു ഭർത്താവുമൊക്കെ ഉള്ള ഒരു കുടുംബത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആ കുടുംബം ഗൾഫ് നാടുകളിലേക്ക് കടന്നുപോയി കഴിയുമ്പോൾ അവിടെ നിന്ന് എഴുത്തുകൾ എഴുതാനേ സാധ്യതയുള്ളൂ. ഇന്നത്തെ പോലെ ടെലിഫോൺ സംവിധാനങ്ങളൊന്നുമില്ല. ആ എഴുത്തുകൾ കൊണ്ടുവരുന്ന പോസ്റ്റ്മാന് ഒരു ജോലിയുണ്ട്. എഴുത്ത് ഡ്രോപ്പ് ചെയ്യുക മാത്രമല്ല, അവർ ഡ്രോപ്പ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ആ മലപ്പുറം ഭാഷയിൽ ഞാനിങ്ങനെ പറയുകയാണ്, ഇജ്ജ അവിടെ നിന്ന് നിന്നേ, ഇജ്ജൊന്ന് വായിച്ചേ എന്ന് ചോദിക്കും. എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആ പോസ്റ്റ്മാൻ ഈ എഴുത്തുകൾ വായിക്കുന്നു. പ്രിയപ്പെട്ട സുലേഖയെന്നോ എന്തെങ്കിലും വായിക്കൊള്ളട്ടെ. ആ എഴുത്തുകൾ വായിക്കുമ്പോൾ ആ എഴുത്തിനകത്ത് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വാഴയ്ക്ക് വളമിടണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ ഫീസ് അടയ്ക്കണം, റമദാൻ്റെ അല്ലെങ്കിൽ അഹമ്മദിൻ്റെ കടയിലെ പരചരക്ക് കടയിലെ സാധനങ്ങളുടെ പൈസ ഇന്ന സമയത്ത് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് വായിച്ചിട്ട് പുള്ളി മടക്കി വെച്ചിട്ട് പോകും. ഈ എഴുത്തും പിടിച്ചുകൊണ്ട് ഈ സുലേഖ ബീവിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഇത് വായിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ അതിലൊക്കത്തെ വിദ്യാഭ്യാസമുള്ള ഒരു പെങ്കച്ച് കടന്ന് വരുമ്പോഴത്തേക്ക് ആ പെങ്കച്ചോട് പറയും, ഇജിങ്ങ് വരിക, നമ്മളൊന്ന് വായിച്ചേ, ഇത് എന്തിനായിക്കാ അത് വായിക്കുന്നത്, ഇപ്പം വായിച്ചാൽ ഒന്നുകൂടെ ഒന്ന് വായിക്കുക, ഒന്നുകൂടെ ഒന്ന് വായിക്കുക, ഇതിനടുത്ത് തലയണക്കിഴിൽ വെക്കും. അതാണ് അവരുടെ, കാരണം അവൻ്റെ പ്രിയപ്പെട്ടവൻ എഴുതിയ ഒരു ലേഖനമാണ്. കാരണം പോസ്റ്റ്മാൻ ഈ എഴുതിയ ആളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ ഈ ഭാര്യയ്ക്ക് എഴുതിയ ആളുമായിട്ട് ബന്ധമുണ്ട്. എഴുതിയ ആളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ എഴുത്തിനെ വാല്യൂ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തോട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് അദമ്യമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷയിൽ തോറ്റിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കഴുകാൻ ആരംഭിച്ചാൽ, അവൻ നമ്മളെ വിടുവിക്കാൻ ആരംഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇന്നലെ വരെ എനിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് ഇന്ന് ടേസ്റ്റ് ഇല്ല. ഇന്നലെ വരെ ടേസ്റ്റ് ഇല്ലാത്ത ചില കാര്യങ്ങൾക്ക് ഇന്ന് എനിക്ക് ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ വരെ കണ്ടത് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ വരെ കേട്ടത് ഞാൻ ചെവി അടച്ച് കേൾക്കുന്നു. ഇനി കാണാത്തത് ഞാൻ കാണുന്നു. ലോകത്തിന് അത് ഒരുപക്ഷെ ഒരു വിയേർനെസ്സായിട്ട് തോന്നുന്നു. ഇന്നലെ വരെ കൂൾ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ പറയുന്നത് കൂളായിട്ടിരുന്ന കാര്യങ്ങൾക്ക് ഇന്ന് എനിക്ക് കൂളല്ല. ഇന്ന് എനിക്ക് കൂളാകണമെങ്കിൽ, ഇന്ന് എനിക്ക് വേണമെങ്കിൽ ആത്മാവുള്ള വചനം വേണം. ഞാൻ കൂടി വരുമ്പോഴേ, ഞാൻ പറയുമ്പോഴേ എൻ്റെ ഉള്ളിൽ നിന്ന് ബബിളപ്പ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണെങ്കിൽ അത് പരിവർത്തിക്കുന്നതാണ്. വചനത്തിൽ ദേവദാസൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണെങ്കിൽ അത് പരിവർത്തനം ചെയ്യുന്നവയാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ, ജീവിതത്തിൽ എന്നെ ഞെക്കുവാൻ, എന്നെ മുറിക്കുവാൻ, എന്നെ മുറിവ് കെട്ടുവാൻ ഈ വചനം സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ ജയിച്ചോ, പരീക്ഷയിൽ തോറ്റോ? പ്രിയപ്പെട്ടവരെ, പാപത്തെ ബലഹീനത എന്ന് വിളിക്കുന്ന സ്വഭാവം എനിക്കുണ്ടോ? പാപത്തെ പാപമെന്ന് വിളിക്കുവാൻ സാധിക്കുന്നു. ഒരുപക്ഷെ വലിയ പാപങ്ങൾ ലോകത്തിൽ പറയുന്ന ഒരു ഡിഫൈൻഡ് പാപത്തിൻ്റെ സെറ്റ് നമുക്കുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ചെറിയ, ഞാനൊരു ട്രാക്ട് വായിക്കാനിടയെ, ലിറ്റിൽ സിൻസ് എന്നൊരു വാക്കുമായി അതിനകത്ത് വായിച്ചപ്പോഴത്തേക്ക് അയ്യോ, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ എനിക്കുള്ളതാ. ലിറ്റിൽ സിൻസ്, ചെറിയ കാര്യങ്ങൾ, ചെറിയ ദേഷ്യം, വലിയ ദേഷ്യം, ചെറിയ നിരാശ, ചെറിയ അസൂയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഡിസ്കംഫർട്ട്. പാപത്തെ പാപമെന്ന് വിളിക്കാതെ, പാപത്തെ ബലഹീനത എന്ന് വിളിച്ചതിനെ ഡീവാല്യൂ ചെയ്യുവാൻ, am I trying to devalue sins by calling it is a weakness? Weakness is weakness, sin is sin. പ്രിയപ്പെട്ടവരെ, അത് ചെയ്യുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഓരോ ദിവസവും അവരെ ക്രിസ്തു എന്ന തലയോളം എന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇടയാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ കൺവിക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ പരീക്ഷയിൽ തോറ്റിട്ടില്ല, പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നു, വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ദൈവമക്കളെ കാണുമ്പോൾ, ലോകത്തിലുള്ളവരെ കാണുമ്പോൾ എൻ്റെ പ്രയോറിറ്റി എന്താണ്? എൻ്റെ ടോക്കിൻ്റെ പ്രയോറിറ്റി എന്താണ്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, സ്പോർട്സ് ഇഷ്ടമുള്ളവർ കാണുമ്പോഴെല്ലാം സ്പോർട്സിനെ പറ്റി പറയും, ഓരോ സ്പോർട്സ് കാര്യങ്ങൾ. അല്ലെങ്കിൽ സഹോദരിമാർക്കാണെങ്കിൽ പാചകം ഇഷ്ടമുള്ളവർ പാചകത്തെ പറ്റി പറയും. അവരുടെ പ്രയോറിറ്റി, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എൻ്റെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി അത് എന്താണ്? ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി അത് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുമ്പോഴാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി വർണ്ണിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ത്വര നമുക്കുണ്ടോ? അതോ സഭകളിലേക്ക് ഓടിയെത്തുവാൻ, സഭായോഗത്തിലേക്ക് ഓടി വരുവാൻ, കൂട്ടായ്മയ്ക്ക് കൂടിയിരിക്കുവാൻ എനിക്കൊരു ആഗ്രഹമുണ്ടോ, ഒരു ആവേശമുണ്ടോ? ദാറ്റ് ഈസ് മൈ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി എന്ന് എനിക്ക് പറയുവാൻ ഇടയാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആബ്സെൻ്റ് ആയാൽ, വി ഷുഡ് ടെസ്റ്റ് അഗെയിൻ, examine that you are you in faith. പരീക്ഷയിൽ തോറ്റിരിക്കുന്നു. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അതാണ് പൗലോസ് പറയുന്നത്. ഒരു വാക്യം കൂടി പറഞ്ഞുകൊണ്ട് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിലേക്ക് നിൽക്കുകയാണ്. ഹെബ്രായ ലേഖനം അതിൻ്റെ 11:9-10 ഹെബ്രായ ലേഖനം 11:9-10 എബ്രഹാം ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ്, ആ പ്രോമിസ്ഡ് ലാൻഡിൽ എബ്രഹാം പറയുകയാണ്, ഹി വാസ് സ്റ്റേയിങ് ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ് ആസ് എ ഏലിയൻ. ഇറ്റ് വാസ് ഗിവൺ ടു ഹിം ആസ് എ പ്രോമിസ്ഡ് ലാൻഡ്. ഈ ലോകത്തിലെ സംവിധാനങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നവയാണ്. ഈ ലോകത്തിലെ പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് തന്നിരിക്കുക, അതിനെ അനുഗ്രഹങ്ങളെന്ന് വിളിച്ച് വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അതിനെ കെട്ടിപ്പിടിച്ചവരിക്കുന്നതല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, അബ്രഹാം പറയുന്നു ഇസഹാക്കിനോട് കൂടെ, അല്ലെങ്കിൽ മക്കളോട് കൂടെ, കൊച്ചുമക്കളോട് കൂടെ ആ പ്രോമിസ് ചെയ്ത ദേശത്ത് ഒരു അന്യദേശത്തെ പോലെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ 3-4 ദിവസമായിട്ട് ഇവിടെ ഈ പ്രദേശത്തുണ്ട്. ഈ പ്രദേശത്ത് വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ആളുകൾ ബിസിനസ് ചെയ്യുന്നു, നല്ല വീടുകളൊക്കെ മേടിച്ച് താമസിക്കുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആരും അതിന് മുതിരുന്നില്ല. ഒരു നല്ലൊരു വീട് കണ്ടേക്കാം, അതിന് പോയി ഒന്ന് ഒരു അഡ്വാൻസ് കൊടുത്ത് നോക്കാം നമുക്ക്, ഒന്ന് ചോദിച്ചില്ല. കാരണം ഇവിടെ ഞങ്ങൾ ടെമ്പററി ആയിട്ട് വന്നതാണ്. ഒരു ടെമ്പറൽ നേച്ചർ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ടെമ്പറൽ നേച്ചറിന് പ്രത്യേകതയുണ്ട്. ടെമ്പറൽ നേച്ചറിന് കാര്യങ്ങൾ ബദ്ധപ്പെടുത്തുന്ന ഒന്ന് ഒന്ന് ക്രമീകരിക്കുന്ന രീതിയുണ്ട്. പെട്ടെന്ന് ഈ കാര്യം ചെയ്യണം, ഈ കാര്യം ചെയ്യണം, ചൊവ്വാഴ്ച വൈകുന്നേരം ഇവിടുന്ന് പോകും വേണം. പ്രിയപ്പെട്ടവരെ, അന്യദേശത്തെ പോലെ വാഗ്ദത്ത നാട്ടിൽ ഒരു പരദേശിയെ പോലെ കൂടാരങ്ങളിൽ പാർത്തു. ടെൻ്റ്, ദേ വെയർ ലിവിങ് ഇൻ ടെൻ്റ്സ് ബിക്കോസ് ടെൻ്റ്സ് ഇളക്കി മാറ്റാം, അങ്ങോട്ട് കൊണ്ടുപോവാം, ഒരു സ്ഥിരമായി. എന്നിട്ട് വേറൊരു കാര്യം പറയുന്നത് വാക്കി പറഞ്ഞില്ല, പത്താം വാക്കി ഒന്ന് വായിച്ചു നോക്കി. സിറ്റി, ആ വാക്യത്തിൽ പറയുന്നുണ്ട് എ സിറ്റി ദാറ്റ് ഹാസ് എ ഫൗണ്ടേഷൻ. അപ്പം ഇപ്പോൾ നിന്ന് ഫൗണ്ടേഷൻ ഇല്ലയോ? ഹെബ്രായർ 12:28 പറയുന്നു, ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ നന്ദിയുള്ളവരായിരിക്കും. അപ്പം ഫൗണ്ടേഷൻ ഉള്ള ഒരു രാജ്യം, അപ്പം ഇപ്പോൾ നിന്ന് ഫൗണ്ടേഷൻ ഉണ്ട് പക്ഷേ ഇളകിപ്പോവും. ഇളകാത്ത ഫൗണ്ടേഷൻ ഉള്ള രാജ്യം സ്ഥാപിക്കുവാൻ കർത്ത ആ രാജ്യത്ത് നോക്കിപ്പാർക്കുവാൻ, ദൈവം ശില്പിയായതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി നമ്മൾ നോക്കിപ്പാർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ചിലപ്പോഴെങ്കിലും എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ദൈവം നമ്മൾ ഈ ലോകത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇളകി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ പലപ്പോഴും വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ചില സമയത്ത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളിലൊക്കെ ക്രിയ ചെയ്തതിനേക്കാളും കൂടുതൽ ക്രിയ ചെയ്തിട്ടുള്ള ആളുകൾ, ചില സമയത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഈ പേജുകളിൽ നിന്നൊരു ചാട്ടുളി പോലും പറഞ്ഞു വന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഇടിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റിട്ടില്ല, നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് തോറ്റിട്ടില്ല, നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ സെറ്റിൽ ചെയ്യാൻ പാടില്ല. ഒരു വാഗ്ദത്ത നേട്ടം, ഒരു ഇളകാത്ത രാജ്യം, അടിസ്ഥാനമുള്ളൊരു രാജ്യം, ഇളകാത്ത രാജ്യം, ഒഴിഞ്ഞു പോകാത്ത രാജ്യത്തിന് വേണ്ടി നമ്മൾ നോക്കിപ്പാർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് അവസരം തന്ന ദേവദാസനോട്, സഭയോട് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട റോയും ടോണിയും അവരുടെ കുടുംബങ്ങളുമായുള്ള ബന്ധമാണ് ഈ സഭയിലേക്ക് കൂട്ടിവരുത്താൻ ഞങ്ങൾ നിങ്ങളെന്ന സ്നേഹാദരവുകൾക്ക് നന്ദി. സഭയുടെ ശുശ്രൂഷകളും സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ജനം ആത്മാവിൽ ആരാധിക്കുകയും ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ട് പരീക്ഷയിൽ തോക്കാതെ മുന്നോട്ട് പോകുവാൻ, ഓരോ ദിനവും അഡ്വാൻസ് ചെയ്യുവാൻ നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്